إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أئذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ بل كذبوا بالحق لما جاءهم فهم في أمر مريج أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹു തആല നമ്മൾക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകി. അള്ളാഹു നമ്മൾക്ക് നൽകിയ നിഅമത്തുകൾ അത് കണക്കാക്കാൻ തീരുമാനിച്ചാൽ ഒരിക്കലും അത് സാധ്യമല്ല. അത്രയധികം നിഅമത്തുകൾ അള്ളാഹു തആല നമ്മൾക്ക് നൽകിയിട്ട് അള്ളാഹു തആല നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യം ഇബാദത്തുല്ലാഹി വഹ്ദ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള കാര്യമാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതാണ് അള്ളാഹു തആല മനുഷ്യനെയും അതുപോലെ തന്നെ ജിന്നിനെയും സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്താണ് ഇബാദത്ത്? ഇബാദത്ത് ആരാധന എന്ന് നമ്മൾ പറയുന്ന ഇബാദത്ത്, അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാർ പല രൂപത്തിൽ അതിനെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്ന നിർവചനം ഇപ്രകാരമാണ്: അൽ ഇബാദത്തു ഹിയ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാ മിനൽ അഖ്വാലി വൽ അഅമാലി ദ്വാഹിറതി വൽ ബാഖിയ. അള്ളാഹു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൻ, അതൊരു ജാമിആയ ഇസ്മാൻ, എല്ലാറ്റിനെയും ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാ, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളുന്ന ഒരു നാമമാണ്. മിനൽ അഖ്വാലി വൽ അഅമാലി ദ്വാഹിറതി വൽ ബാഖിയ, പ്രത്യക്ഷമായ പരോക്ഷമായ പ്രവർത്തനങ്ങൾ, പരോക്ഷമായ വാക്കുകൾ, പ്രത്യക്ഷമായ വാക്കുകൾ, ഇത്തരത്തിലുള്ള അള്ളാഹു ഇഷ്ടപ്പെടുന്ന വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് ഇബാദത്ത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനമാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനത്തെയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം, നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടമുള്ള പ്രവർത്തനമാണ്, അതുകൊണ്ട് അത് ഇബാദത്താണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അമലുകളാണ് അള്ളാഹുവിന് ഇഷ്ടം. അത്തരത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അത് ഖൗലുകളാകട്ടെ, അമലുകളാകട്ടെ, വാക്കുകളാകട്ടെ, പ്രവർത്തനങ്ങളാകട്ടെ, പ്രത്യക്ഷമായതാകട്ടെ, പരോക്ഷമായതാകട്ടെ, ഇതിനാണ് ഇബാദത്ത് എന്ന് പറയുക. അപ്പോ ഇബാദത്ത് എന്ന് പറയുന്ന ഈ കാര്യം, ആ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും അതിന് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് അള്ളാഹു തആല അത് സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ്, നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം, അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം, അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണം, അള്ളാഹുവിന്റെ മുഖം പ്രതീക്ഷിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന അമലുകൾ മാത്രമാണ് അള്ളാഹു തആല സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ വെച്ച് ഉദ്ദേശിക്കാത്ത യാതൊരു കർമ്മവും അള്ളാഹു സ്വീകരിക്കൂല. ഇഖ്ലാസ് ഉണ്ടായിരിക്കണം എന്നർത്ഥം. അതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഏത് ഇബാദത്തിന് അത് നിർബന്ധമാണ്. നമ്മളുടെ അമലുകൾ അള്ളാഹു തആല സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഇഖ്ലാസിനെ ബാധിക്കുന്ന, നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന, നമ്മുടെ പ്രവർത്തനത്തിന്റെ ഇഖ്ലാസിനെ ബാധിക്കുന്ന മാരകമായ ഒരു കാര്യം റസൂലുള്ള വിശദീകരിച്ചു. റസൂലുള്ള പറഞ്ഞു, ഇന്നഅഖ്വഫു മാഖാഫു അലൈക്കും അർറിയാ വശ്ശഹ്വതുൽ ഖഫിയ്യ. നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം, നിങ്ങളിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം റിയാഅൻ ലോകമാന്യത, വശ്ശഹ്വതുൽ ഖഫിയ്യ ഗോപ്യമായ ശഹ്വത്ത് ഗോപ്യമായ ദേഹേച്ഛ, ഈ രണ്ട് കാര്യത്തെ ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ള പറഞ്ഞു. റിയാ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ലോകമാന്യത, ആളുകൾ കാണാൻ വേണ്ടി ഒരു അമൽ ചെയ്യുക, അതെന്നാ റിയാ എന്ന് പറയുക, റിയാ. ശഹ്വത്തുൽ ഖഫിയ എന്താണ്? ശഹ്വത്തുൽ ഖഫിയ എന്ന് പറഞ്ഞാൽ ഇബ്നുൽ അസീർ റഹിമഹുള്ള പറഞ്ഞു, ഹുബ്ബുത്തിലാഇ നാസി അലൽ അമൽ, ജനങ്ങൾ നമ്മൾ ചെയ്യുന്ന അമലുകൾ അറിയണമെന്ന ആഗ്രഹം, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ജനങ്ങൾ അറിയണം, ജനങ്ങളത് മനസ്സിലാക്കണം, ജനങ്ങളത് കാണണം എന്ന താല്പര്യം. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ജനങ്ങൾ അറിയണമെന്നുള്ള താല്പര്യത്തിനാണ് ശഹ്വത്തുൽ ഖഫിയ എന്ന് പറയുക. ഈ രണ്ട് കാര്യവും ഞാൻ നിങ്ങളിൽ വല്ലാതെ പേടിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളൊക്കെ ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമായിരിക്കും യഥാർത്ഥത്തിൽ ഈ റിയാ എന്ന് പറയുന്ന കാര്യവും, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന അമലുകൾ ആളുകൾ അറിയണമെന്നുള്ള ആ ആഗ്രഹം. റസൂലുള്ള വളരെ ഗൗരവത്തിലാണ് അതിനെ താക്കീത് നൽകിയിട്ടുള്ളത്. ഈ രണ്ട് കാര്യവും നമ്മുടെ ഇഖ്ലാസിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇഖ്ലാസ്, ഈ പറഞ്ഞിട്ടുള്ള ജനങ്ങൾ നമ്മുടെ അമലുകൾ അറിയണം, അത് മനസ്സിലാക്കണമെന്ന ആഗ്രഹം ഇല്ലാതിരിക്കാൻ, ആ മനസ്സിനെ ബാധിക്കുന്ന ആ രോഗത്തെ ഇല്ലാതെയാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിനുള്ളൊരു പരിഹാരമാണ് ഇബാദത്തുൽ ഖൽവ, അല്ലെങ്കിൽ ഇബാദത്തുൽ സിർരിയ, രഹസ്യമായ ഇബാദത്ത് എന്നുള്ളത്. ആരും അറിയാതെ, ആരാരും കാണാതെ അള്ളാഹുവിന് കൂടുതൽ ഇബാദത്ത് ചെയ്യുക എന്നുള്ള കാര്യം. നമ്മുടെ ഇഖ്ലാസിനെ ഉറപ്പുവരുത്താൻ, നമ്മുടെ കർമ്മത്തിലുള്ള ഇഖ്ലാസിനെ യാഥാർത്ഥ്യമാക്കാൻ, തഹഖ്ഖുഖാക്കാൻ ഏറ്റവും സഹായകമാകുന്ന പ്രവർത്തനമാണ് കാര്യമാണ് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകൾ നമ്മൾ രഹസ്യമായി ചെയ്യുക എന്നുള്ളതാണ്. ഇബാദത്തും സിർരിയ്യ, രഹസ്യമായ ഇബാദത്ത്. ചില ഇബാദത്തുകൾ ഒരിക്കലും രഹസ്യമായി ചെയ്യാൻ പറ്റൂല. നമുക്കറിയാം ജമാഅത്ത് നമസ്കാരം, അതൊരിക്കലും രഹസ്യമായി ചെയ്യാൻ പറ്റൂല. പക്ഷേ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾക്ക് രഹസ്യമായി ചെയ്യാൻ പറ്റും. ആരാരും അറിയാതെ, ആരും കാണാതെ ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഇബാദത്തുകൾക്കാണ് ഇബാദത്തും സിർരിയ്യ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇബാദത്തുകൾ ആരും കാണാതെ അള്ളാഹു മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഇബാദത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇഖ്ലാസിനെ യാഥാർത്ഥ്യമാക്കാൻ. അതുപോലെ തന്നെ ജനങ്ങൾ നമ്മുടെ അമലുകൾ അറിയണമെന്ന താല്പര്യം, ശഹ്വത്തുൽ ഖഫിയ്യ, നമ്മളിൽ നിന്ന് ഇല്ലാതെയാക്കാൻ ഏറ്റവും സഹായകമാകുന്ന കാര്യമാണ് ഇബാദത്തുൽ സിർരിയ്യ എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, അജ്മഅൽ ആരിഫൂന അന്ന ദുനൂബൽ ഖലവാത്തിഹി അസ്ലു ഇൻതികാസാത്. മഹാന്മാരായ പണ്ഡിതന്മാർ ഒന്നിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒറ്റക്കാകുമ്പോഴുള്ള തിന്മ, ആരാരും കാണാത്ത സന്ദർഭത്തിൽ തിന്മ ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പതനത്തിന്റെ, അവന്റെ നാശത്തിന്റെ അടിസ്ഥാനം. ആരും കാണാത്ത സമയത്ത് തിന്മ ചെയ്യുക എന്നുള്ളതാണ് അവന്റെ നാശത്തിന്റെ അടിസ്ഥാനം. എന്നാൽ ആരാരും കാണാത്ത സന്ദർഭത്തിൽ അള്ളാഹു മാത്രം കാണുന്ന, അഥവാ ആരും ജനങ്ങളൊന്നും കാണാതെ രഹസ്യമായ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാനുള്ള സബാത്തിന്റെ അടിസ്ഥാനമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇബാദത്തുകൾ ആരും കാണാതെ ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, അത് നമ്മളുടെ സബാത്തിനെ സഹായിക്കുന്ന കാര്യമാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ, ഹദീഫിലും അതുപോലെ തന്നെ ഖുർആനിലും ഇത്തരത്തിൽ രഹസ്യമായി ഇബാദത്ത് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്
പല വചനങ്ങളും കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലും ഹദീസിലും അതിന് തെളിവുകളുണ്ട്. ആരാരും അറിയാതെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്, ഒറ്റപ്പെട്ട സന്ദർഭത്തിൽ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനും ഹദീസും ആ വിഷയത്തിൽ എന്താണെന്ന് പറയുന്നത് നമുക്ക് പരിശോധിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇസ്തതഅ മിൻകും അൻ യകൂന ലഹു ഖദീഉ മിൻ അമലിൻ സാലിഹിൻ ഫലിയഫ്അൽ. നിങ്ങൾക്ക് അമലുൽ സാലിഹ് സൽക്കർമ്മത്തിൽ നിന്ന് രഹസ്യമായി ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിന് സാധിക്കുമെങ്കിൽ ഫലിയഫ്അൽ, അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. സൽക്കർമ്മമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യം അത് രഹസ്യമായി ചെയ്യാൻ പറ്റുമെങ്കിൽ ഫലിയഫ്അൽ, അവൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് റസൂലുള്ള കൽപ്പിച്ചു. അപ്പൊ രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന, ആരും കാണാതെ ചെയ്യാൻ പറ്റുന്ന അമലുകൾ, അമലുൽ സാലിഹ് സൽക്കർമ്മങ്ങൾ അവൻ ചെയ്യട്ടെ, അങ്ങനെ അത് അവൻ വർദ്ധിപ്പിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റസൂൽ അത് പ്രോത്സാഹിപ്പിക്കുകയാണ്, രഹസ്യമായി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആരും കാണാതെ മറഞ്ഞ രൂപത്തിലുള്ള, ആരും കാണാത്ത അവസ്ഥയിലുള്ള ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ റസൂലുള്ളാഹി ആ രൂപത്തിൽ അത് ചെയ്യാൻ റസൂലുള്ളാഹി പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ള ഹദീസാണ്, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദത്ത് തഖിയൽ ഗനിയൽ ഖഫിയ. തീർച്ചയായും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു ഒരടിമയെ. അടിമയുടെ പ്രത്യേകത എന്താണ്? അവൻ അത്തഖി, അവൻ സൂക്ഷ്മത പാലിക്കുന്നവനാണ്, മുത്തഖിയാണ്. അതുപോലെ അൽ ഗനി, ഗനിയാണ്, ഐശ്വര്യവാനാണ്. ഗന നഫ്സ്, മനസ്സിന്റെ ആവശ്യകതയുമുള്ള, ആരോഗ്യത്തിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവനാണ്. അൽ ഖഫി, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദത്ത് തഖിയൽ ഗനിയൽ ഖഫിയ. ഖഫിയായ വ്യക്തിയെ ഖഫി എന്ന് പറഞ്ഞാൽ ആരാരും അറിയാത്ത അവസ്ഥയിൽ ജീവിക്കുകയും അങ്ങനെ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുകയും അവൻ പ്രശസ്തനായിരിക്കൂല. പക്ഷെ അള്ളാഹുവിനെ അവൻ അറിയാതെ ആരാരും ഇല്ലാത്ത സന്ദർഭത്തിൽ, ഒറ്റപ്പെട്ട സന്ദർഭങ്ങളിലും ആരും കാണാതെ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെ നല്ല രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് ഖഫി എന്ന് പറയുക. ആ രൂപത്തിൽ അമലുകൾ, രഹസ്യമായ അമലുകൾ വർദ്ധിപ്പിച്ച് ആ രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് ഖഫി എന്ന് പറയുക. അത്തരത്തിലുള്ള ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ഇഷ്ടം അവന് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, ഇന്നഹാ തകൂനു ബഅദി ഫിതനുൻ, എനിക്ക് ശേഷം, എന്റെ മരണത്തിന് ശേഷം ഫിത്നകൾ ഉണ്ടാകുന്നു. ആ സമയത്ത് ഖൈറുൻ നാസി ഫീഹാ അൽ ഗനിയുൽ ഖഫിയുൽ തഖി, ആ സമയത്ത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത പാലിക്കുന്ന, അതുപോലെ തന്നെ ഖഫി ആയിട്ടുള്ള വ്യക്തിയാണ് അന്ന് ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തി എന്ന് റസൂലുള്ള പറഞ്ഞു. ഖഫി ആയിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ ഇബാദത്തും ശരിയായ രഹസ്യമായി ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാണ് പറയുക. അച്ചരത്തിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ അവരാണ് ഏറ്റവും ഉത്തമന്മാർ ആ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അല്ലാഹു തആല അത്തരം ആളുകളെ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. രഹസ്യമായി ആരാരും അറിയാത്ത രൂപത്തിൽ, ഒറ്റപ്പെട്ട സന്ദർഭത്തിൽ, ആരും കാണാതെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്ന ആളുകളെ അല്ലാഹു തആല, അല്ലാഹുവിന്റെ മഹബ്ബത്ത് അവരുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് സദഖത്തു സിർ, രഹസ്യമായ രൂപത്തിൽ സദഖ കൊടുക്കുക എന്നുള്ളത്. അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിന്റെ പ്രാധാന്യം, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പരസ്യമായി സദഖ കൊടുക്കുന്നതിനേക്കാൾ ഉത്തമമാണ് രഹസ്യമായി സദഖ കൊടുക്കുക എന്നുള്ളത്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞു, ഇൻ തുബ്ദു സദഖാതി ഫനിഇമ്മ ഹിയ, നിങ്ങൾ സദഖ പരസ്യപ്പെടുത്തുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ, പരസ്യമായി സദഖ കൊടുത്തു എന്നുള്ളത് കൊണ്ട് അവന്റെ നിയ്യത്തിന് മാറ്റമില്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് പരസ്യമായി സദഖ കൊടുത്താൽ അത് അള്ളാഹു സ്വീകരിക്കും, അത് നല്ല കാര്യമാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞു, വൈൻ തുഖൂഹ വതുഖൂഹൽ ഫുഖറാഹ ഫഹുവ ഖൈറുൽ ലക്കും, എന്നാൽ ആ സദഖ രഹസ്യമായിക്കൊണ്ട് സാധുക്കൾക്ക് കൊടുത്താൽ, ആരും അറിയാതെ ഫഖീറിന് അത് നൽകിയാൽ അതാണ് ഏറ്റവും ഉത്തമമെന്ന് പറഞ്ഞു. രഹസ്യമായി കൊടുക്കുന്നതാണ് പരസ്യമായി സദഖ കൊടുക്കുന്നതിനേക്കാൾ ഉത്തമം എന്ന് അള്ളാഹു തആല സൂറത്തുൽ ബഖറയിൽ പഠിപ്പിക്കുകയാണ്. അപ്പോ രഹസ്യമായി സദഖ കൊടുക്കുന്നതിനെയാണ് അള്ളാഹു തആല കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞിട്ടുള്ള ഹദീസ് എന്താണ്? റസൂലുള്ള പറഞ്ഞു, സദഖത്തു സിർരി തുത്ഫിയു ഗളബ റബ്ബി, രഹസ്യമായി കൊണ്ടുള്ള ദാനധർമ്മം, സദഖ എന്നുള്ളത് അള്ളാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയും, അള്ളാഹുവിന്റെ ഗളബിനെ കെടുത്തിക്കളയുന്ന കാര്യമാണ് രഹസ്യമായി സദഖ കൊടുക്കുക എന്നുള്ളത്. വസീലത്തുർ റഹിമി തസീദു ഫിൽ ഉം, അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് അവന്റെ ആയുസ്സിൽ വർദ്ധനവുണ്ടാക്കും എന്ന് റസൂലുള്ള പറഞ്ഞു. വഫിഉൽ മഅറൂഫി യറീ മസാരി അസ്സു, അതുപോലെ തന്നെ സൽക്കർമ്മം എന്നുള്ളത് മോശപ്പെട്ട പര്യവസാനത്തിൽ നിന്ന് അവനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. ഈ ഹദീസിൽ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? രഹസ്യമായി സദഖ കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഗളവിനെ, അള്ളാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ രഹസ്യമായി സദഖ കൊടുക്കുന്നതിന്റെ പ്രാധാന്യമാണ് പഠിപ്പിക്കുന്നത്. സദഖ എന്ന് പറയുന്ന മഹത്തരമായ ഇബാദത്ത്, അത് രഹസ്യമായി കൊടുക്കാനാണ് അല്ലാഹു തആല അതുപോലെ റസൂലുള്ളാഹി തആല സല്ലം പ്രോത്സാഹിപ്പിക്കുന്നത്. അതുപോലെ നമുക്ക് സുപരിചിതമായിട്ടുള്ള ഹദീസാണ്, നാളെ പരലോകത്ത് സബഅതു യുദില്ലുഹും അല്ലാഹു യൗമൽ ഖിയാമ ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അല്ലാഹുവിന്റെ തണൽ മാത്രം ഉണ്ടാകുന്ന അർശിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞിടത്ത് ഒരു വിഭാഗം ആരാണ്? വറജുലുൻ തസദ്ദഖ ബിസദഖതിൻ, ഒരാൾ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ സദഖ കൊടുത്തു, പക്ഷേ ആ സദഖ കൊടുക്കുമ്പോൾ അവൻ ആ സദഖ രഹസ്യമായിട്ടാണ് കൊടുത്തത്. എത്രത്തോളം അവന്റെ വലതുകൈ കൊടുത്തിട്ടുള്ള ആ പ്രവർത്തനം, വലതുകൈ എന്താണല്ലോ കൊടുക്കുക, ആ വലതുകൈ കൊടുത്തത് ഇടതുകൈ അറിയാത്ത അത്രയും രഹസ്യമായിക്കൊണ്ട് സദഖ കൊടുത്തവനെ സംബന്ധിച്ചിടത്തോളം, ആ രൂപത്തിൽ രഹസ്യമായി സദഖ കൊടുത്തവനെ സംബന്ധിച്ചിടത്തോളം, തന്റെ സമ്പത്ത് ചെലവഴിച്ചവനെ സംബന്ധിച്ചിടത്തോളം, അവന് അർശിന്റെ ചണൽ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ രഹസ്യമായി ചെയ്യുന്ന ഇബാദത്തിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഏഴ് വിഭാഗങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് വറജുലു ദക്കറല്ലാഹ ഖാലിയ ഫഫാലത ഐനാഹു, അല്ലാഹുവിനെ ഈ ഏഴ് വിഭാഗങ്ങളിൽ അർശിന്റെ ചണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗങ്ങളിൽ മറ്റൊരു വിഭാഗത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞതെന്താണ്? വറജുലു ദക്കറല്ലാഹ ഖാലിയ, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തു. എങ്ങനെ ഓർത്തു? ഖാലിയൻ, ഒറ്റക്കിരുന്നുകൊണ്ട്, ഒറ്റക്കിരുന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുകയും ഫഫാവത ഐനാഹു, അവന്റെ കണ്ണുകൾ നിറഞ്ഞു വരികയും ചെയ്തു. അവൻ കരഞ്ഞു അള്ളാഹുവിനെ ഒറ്റക്കിരുന്നുകൊണ്ട് ഓർത്ത്, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ഓർത്ത്, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത്, അള്ളാഹുവിനെ പേടിച്ച് അവൻ കരയുക. എങ്ങനെ കരയണം? ആരാരും ഇല്ലാത്ത സന്ദർഭത്തിൽ ഖൽവത്തിൽ, ഖാലിയൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഒറ്റക്കിരുന്നു കൊണ്ട് അവൻ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരയുന്നവനാണ്. അവനും അള്ളാഹു തആല ദില്ലുൽ അർഷ്, അർശിന്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ രഹസ്യമായി ഇബാദത്ത് ചെയ്യുന്നതിന്റെ ശ്രേഷ്ഠതകൾ പഠിപ്പിക്കുന്ന ഹദീസുകളാണ്. ഇതൊക്കെ മഹത്തരമായിട്ടുള്ള ഇബാദത്തുകളാണല്ലോ, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരയുക എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞിട്ടുള്ള കാര്യമാണ് തഹജ്ജുദ് നമസ്കാരം, ഖിയാമുൽ ലൈൽ, രാത്രിയിലെ നമസ്കാരം. ആ ഹദീസ് റസൂലുള്ള പറയുന്നത് ഇപ്രകാരമാണ്, യാ അയ്യുഹന്നാസ്, സത്യവിശ്വാസി ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് റസൂലുള്ള പറയുന്നത്, അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം, വഅത്ഇമു ത്വആം, അതുപോലെ നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, ഭക്ഷിപ്പിക്കണം സാധുക്കളെ, വസിലുൽ അർഹാം, അതുപോലെ തന്നെ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ രാത്രിയിൽ നമസ്കരിക്കണം. അങ്ങനെയെങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ രാത്രി നമസ്കരിക്കണമെന്നല്ല പറഞ്ഞത്, വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നമസ്കരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ രൂപത്തിൽ ഖിയാമുല്ലൈൽ നിർവഹിക്കുക എന്നുള്ളത്, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തും സിരിയയാണ്, രഹസ്യമായിട്ടുള്ള ഇബാദത്താണ്. നാല് കാര്യങ്ങൾ സ്വർഗം ലഭിക്കാനുള്ള കാര്യം പറഞ്ഞവർക്ക് റസൂൽ അതാണ് പറഞ്ഞത്, ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസാണ്, റസൂലുള്ള പറഞ്ഞു, അൽ ജാഹിറു ബിൽ ഖുർആൻ കൽ ജാഹിറു ബിസ്സദഖ, പരസ്യമായി ഖുർആൻ ഓതുന്നവൻ, ഉറക്കെ പരസ്യമായി ആളുകളുടെ ഇടയിൽ വെച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവൻ പരസ്യമായി സദഖ കൊടുത്തവനെ പോലെയാണ്. വൽ മുസിർറു ബിൽ ഖുർആൻ കൽ മുസിർറു ബിസ്സദഖ, രഹസ്യമായി ഒറ്റക്കിരുന്നുകൊണ്ട് ആരും അറിയാതെ ആ രൂപത്തിൽ രഹസ്യമായി കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് കൽ മുസിർറു ബിസ്സദഖ, രഹസ്യമായി സദഖ കൊടുത്തവനെ പോലെയാണ്. ഉറക്കെ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ വെച്ച് ഖുർആൻ ഓതുന്നത് തെറ്റല്ല, അത് പരസ്യമായി സദഖ കൊടുത്തവനെ പോലെയാണ്, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ രഹസ്യമായി സദഖ കൊടുക്കുന്നവനെ പോലെയാണ് രഹസ്യമായി ഖുർആൻ പാരായണം ചെയ്യുന്നവനെന്ന് പറഞ്ഞു. രഹസ്യമായി സദഖ കൊടുക്കുകയാണ് പരസ്യമായി സദഖ കൊടുക്കുന്നതിനേക്കാൾ ഉത്തമം എന്ന് നേരത്തെ ഹദീസിൽ പറഞ്ഞു. അതുപോലെയാണ് രഹസ്യമായി ഖുർആൻ പാരായണം ചെയ്യുക, ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക, അത് പരസ്യമായി ഖുർആൻ പാരായണം ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ രഹസ്യമായി ഇബാദത്ത് ചെയ്യുന്നതിന്റെ, ഇബാദത്തുൽ ഖൽവ, ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യുന്നതിന്റെ ശ്രേഷ്ഠതകളാണ്, ആ രൂപത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസുകളാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസാണ്, സുന്നത്തായിട്ടുള്ള നമസ്കാരം ആരും കാണാതെ നിർവഹിക്കുക എന്നുള്ളത്. പറഞ്ഞ നമസ്കാരം നിർബന്ധമായും ജമാഅത്തായി നമസ്കരിക്കണം. ബാങ്ക് കേൾക്കുന്ന ആളുകൾ, ബാങ്ക് കേൾക്കുന്ന പരിധിയിലുള്ള വീടുകളിൽ, വീട്ടിലെ ആളുകൾ നിർബന്ധമായും അവർ പള്ളിയിൽ എത്തിച്ചേരണം. അത് നിർബന്ധമാണ്. ജമാഅത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണ്. നമ്മൾ മുമ്പുള്ള ഖുത്ബയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, സുന്നത്തായിട്ടുള്ള നമസ്കാരം ആരും കാണാതെ നിർവഹിക്കുന്നതിന്റെ ശ്രേഷ്ഠത റസൂലുള്ള പറയുകയാണ്, സ്വലാത്തുർ റജുലി തതവ്വുഅൻ ഹൈസു ലാ യറാഹു നാസ്, ജനങ്ങൾ കാണാത്ത നിലക്ക് സുന്നത്തായി നമസ്കരിക്കുക എന്നുള്ളത്. തഅ്ദിലു സ്വലാത്തുഹു അലാ അയ്യുനിൻ നാസി 25, ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ജനങ്ങളുടെ ഇടയിൽ വെച്ചുകൊണ്ട് സുന്നത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ 25 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ജമാഅത്തായി നമസ്കരിച്ചാൽ, ഫർള് നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ 27 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, തതവ്വുആയ സുന്നത്തായ ഐച്ഛികമായ നമസ്കാരം ആരും കാണാതെ നിലക്ക് ഒറ്റക്കിരുന്നുകൊണ്ട് ഒറ്റക്ക ഉള്ള അവസ്ഥയിൽ നമ്മൾ നിർവഹിച്ചാൽ അത് 25 പ്രാവശ്യം ആളുകളിടയിൽ നമസ്കരിക്കുന്നതിന് തുല്യമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇബാദത്തുൻ സിർരിയ്യ, രഹസ്യമായ ഇബാദത്തുകൾ ചെയ്യാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിലെയും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുമാണ് നമ്മൾ സൂചിപ്പിച്ചത്. അത്തരത്തിലുള്ള ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. അല്ലാഹു തആല അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. الحمد لله وحده والصلاة والسلام على من لا نبي بعد. രഹസ്യമായി ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് ഏറ്റവും ഉത്തമരായിട്ടുള്ള സമൂഹമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുള്ള, അതുപോലെ തന്നെ അല്ലാഹു തആല ഒരുപാട് ശ്രേഷ്ഠതകൾ വിശുദ്ധ ഖുർആനിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുള്ള മഹാന്മാരായ സഹാബത്ത്, അവരാണ് സലഫുകളുടെ കൂട്ടത്തിൽ നമ്മുടെ ഒന്നാമത്തെ ആളുകൾ. അതുപോലെ തന്നെ അവർക്ക് ശേഷം ജീവിച്ചിട്ടുള്ള താബിഈകൾ, അവർക്ക് ശേഷം ജീവിച്ചിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ എപ്രകാരമായിരുന്നു ഇബാദത്തുൽ സിർരിയ്യ, ഈ രഹസ്യമായ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ അവരുടെ സമ്പ്രദായം, അവരുടെ ചര്യ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുള്ള താബിഈയാണ്, സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, സഹാബത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകളൊക്കെ അവർ രഹസ്യമായാണ് ചെയ്യുക. രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകൾ അവർ രഹസ്യമായി തന്നെയാണ് ചെയ്യാറുള്ളത്. ഒരിക്കലും രഹസ്യമായി ചെയ്യാൻ പറ്റാത്ത ഇബാദത്തുകൾ മാത്രമാണ് അവർ പരസ്യമായി ചെയ്യാറുള്ളത് എന്നുള്ളത് അവരെക്കുറിച്ച് ഹസൻ ബസ്രി റഹിമഹുള്ള പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ജാവൂദ് റഹിമഹുള്ള പറയുകയാണ് സലഫുകളെ കുറിച്ച്, كانوا يستحبون ان يكون للرجل خبيئه من عمل صالح لا تعلم به زوجته ولا غيرها. മഹാന്മാരായ സലഫുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സൽക്കർമ്മങ്ങളിൽ നിന്ന് രഹസ്യമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ ഉണ്ടാകുന്നത് അവർ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. എത്രത്തോളം രഹസ്യമായ അമലുകൾ, തന്റെ കൂടെ കിടക്കുന്ന ഭാര്യ പോലും അറിയാത്ത സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവർ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ആരും അറിയാത്ത സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നുള്ളത് സഹാബത്തിന്റെ സ്വഭാവമായി അബ്ദുല്ലാഹി ഇബ്നു ദാവൂദ് റഹിമഹുള്ള വിശദീകരിക്കുന്നത്, സലഫുകളുടെ സ്വഭാവമായി അബ്ദുല്ലാഹി ഇബ്നു ദാവൂദ് റഹിമഹുള്ള വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാനായ സഹാബി സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഇജ്അലു ലക്കും ഖബീഅത്തൻ മിനൽ അമലിസ് സാലിഹ് കമാ അന്ന ലക്കും ഖബീഅത്തൻ മിനൽ അമലിസ് സയ്യിഇ. നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ നിന്ന് രഹസ്യമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം. സൽക്കർമ്മങ്ങളിൽ നിന്ന് രഹസ്യമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം. ഏതുപോലെ? രഹസ്യമായ തെറ്റുകൾ നിങ്ങൾക്കുള്ളതുപോലെ. നമ്മൾക്ക് ഒരു പക്ഷേ രഹസ്യ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി രഹസ്യ ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്നതിന്റെ അപകടാവസ്ഥ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ രഹസ്യ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ജുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ അബൂ ഹാസിം റഹിമഹുള്ള പറയുന്നു, ഉക്തും ഹസനാതിക അശദ്ദ മിമ്മ തക്തുമു സയ്യിആതിക, നീ നിന്റെ രഹസ്യ സൽക്കർമ്മങ്ങൾ തിന്മകളായിട്ടുള്ള തിന്മകൾ തിന്മകളേക്കാൾ തിന്മകൾ മറച്ചു വെച്ച് വെക്കുന്നതിനേക്കാൾ ശക്തമായ രൂപത്തിൽ ഈ നന്മകൾ മറച്ചു വെക്കണം. നമ്മൾ ചെയ്ത തിന്മാരോടും പറയില്ല, അത് മറച്ചു വെക്കും. അതിനേക്കാൾ ശക്തമായ രൂപത്തിൽ നീ എന്ത് ചെയ്യണം, നിന്റെ നന്മകളെ മറച്ചു വെക്കണം എന്ന് അബു ഹാസിം റഹിമഹുള്ള പറയുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന നന്മകൾ ആരും കാണാതെ അത് മറച്ചു വെക്കുകയാണ് വേണ്ടത്, എടുത്ത് പറയുകയോ അല്ലെങ്കിൽ അത് ആളുകൾ അറിയണമെന്ന താല്പര്യമുണ്ടാവുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മഹാനായ തമീമുദ്ദാർ റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബിയാണ്. മഹാന്മാരായ സഹാബത്തിനൊക്കെ അവർ ഈ രൂപത്തിൽ രഹസ്യമായ സൽക്കർമ്മം ചെയ്യുന്നവർക്ക് ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ അവരുടെ രഹസ്യ ജീവിതത്തിലെ സൽക്കർമ്മങ്ങളെ കുറിച്ച് അവരോട് ചോദിക്കുന്നത് വലിയ ദേഷ്യമായിരുന്നു. അദ്ദേഹത്തോട് തമീമുദ്ദാർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, മാ സ്വലാത്തുക ബില്ലൈൽ, താങ്കളുടെ രാത്രി നമസ്കാരം എന്താണ്, നിങ്ങളുടെ നമസ്കാരം രാത്രി നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ ഫഖദിബ, അദ്ദേഹം കോപിച്ചു എന്നാണ്. തമീമുദ്ദാർ റളിയല്ലാഹു അൻഹു കോപമായി, കോപിച്ചു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വചനമുണ്ട്, വല്ലാഹി അല്ലാഹു ആണ് സത്യം, ലറകഅത്തു മുസല്ലിഹാ ഫീ ജൗഫിൽ ലൈലി ഫീ സിർരി, അർദ്ധരാത്രിയിൽ ആരും കാണാതെ രഹസ്യമായി ഞാൻ നമസ്കരിക്കുന്ന ഒരു റകഅത്ത് അതാണ്, അഹബ്ബു ഇലയ്യ മിൻ അൻ ഉസല്ലിയ ലൈല കുല്ലഹു തുമ്മ അഖ്സഹു അലന്നാസ്, രാത്രി മുഴുവൻ നമസ്കരിച്ച് എന്നിട്ട് പിന്നെ ജനങ്ങളോട് പറയുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ആരും കാണാതെ ഒരു റകഅത്ത് നമസ്കരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമെന്നാണ് പറഞ്ഞത്. രാത്രി മുഴുവൻ നമസ്കരിക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യം, ആ രാത്രി മുഴുവൻ നമസ്കരിച്ച് പിന്നീട് ആളുകളോട് പറയുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം രാത്രിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അർദ്ധരാത്രിയിൽ ഒരു റകഅത്ത് നമസ്കരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അമലുകൾ ചെയ്തത് എടുത്തു പറയുന്നത് അവർക്ക് ഇഷ്ടമായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു മഹാന്മാരായ സഹാബത്ത്. അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്നു സിയാദ് റഹിമഹുള്ള വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും, മഹാനായ സുഹാബിയാണ്, അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ ഇങ്ങനെ വന്നപ്പോ ആ സമയത്ത് ഒരു മനുഷ്യൻ ആ പള്ളിയിലുണ്ട്, ആ മനുഷ്യൻ പള്ളിയിൽ സുജൂദിൽ കിടന്ന് കരയുന്നുണ്ട്, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. സുജൂദിലുള്ള കരച്ചിൽ പള്ളിയിൽ വന്ന അബു ഉമാമ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ആ സമയത്ത് അബു ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നീ ചെയ്യുന്ന പ്രവർത്തനം അത് വീട്ടിൽ വെച്ചായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. പള്ളിയിൽ വെച്ച് സുജൂദിൽ കിടന്ന് കരയാണ്, ഈ പ്രവർത്തനം രഹസ്യമായി നിന്റെ വീട്ടിൽ വെച്ചാണ് ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളത് അദ്ദേഹം അവിടെ പറയുകയാണ്. അവരൊക്കെ ആ രൂപത്തിൽ സൽക്കർമ്മങ്ങൾ രഹസ്യമായി ചെയ്യാൻ ചെയ്യുന്നവരും അതിന് പ്രോത്സാഹിപ്പിക്കുന്നവരുമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ചില മഹാന്മാരായ ചാബികൾ അവരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അവരെത്രമാത്രം അവരുടെ സൽക്കർമ്മങ്ങൾ മറച്ചു വെച്ചിരുന്നു എന്നുള്ളത് അവരറിയാതെ അവരുടെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. റബീഉൽ ഹുസൈൻ റഹിമഹുള്ള മഹാനായ താബിഈ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ, കാന അമലുർ റബീഉ കുല്ലുഹു സിർറ, അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒക്കെ രഹസ്യമായിരുന്നു. എന്ന് പറയാൻ രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളൊക്കെ രഹസ്യമായിട്ടാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. എത്രത്തോളം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഒരു ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് വന്നാൽ ആ ഖുർആൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ ഉള്ളിലേക്ക് ആക്കുമെന്നാണ്. ആരും കാണരുത്, അതുപോലും ആരും കാണരുത് എന്നുള്ള താല്പര്യമായിരുന്നു അവർക്ക്. ആ രൂപത്തിലായിരുന്നു മഹാന്മാരായ സലഫുകൾ ജീവിച്ചിരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ നമ്മുടെ ഇഖ്ലാസിനെ യാഥാർത്ഥ്യമാക്കാൻ ഈ രൂപത്തിൽ ശഹവത്തുൽ ഖഫിയ, ജനങ്ങൾ നമ്മുടെ അമലുകൾ അറിയണമെന്നുള്ള ആ മനസ്സിനെ ബാധിക്കുന്ന രോഗം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ആരും കാണാതെ അള്ളാഹുവിനെ നമ്മൾക്ക് മാത്രം അറിയുന്ന ഇബാദത്തുകൾ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയായിരിക്കണം നമ്മുടെ അമലുകൾ. അങ്ങനെ ആ രൂപത്തിൽ അമലുകൾ ചെയ്ത് നാളെ പരലോകത്തെ സംബന്ധിച്ച് അള്ളാഹു തആല പറഞ്ഞല്ലോ, യൗമ തുബല സറായിർ, അള്ളാഹു തആല പറഞ്ഞ രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസമെന്നാണ്. അവിടെ തിന്മകൾ മാത്രമല്ല, നമ്മൾ രഹസ്യമായി ചെയ്ത നന്മകളും അവിടെ പരിശോധിക്കും. ആ ദിവസത്തിൽ നമ്മൾക്ക് മെച്ചമുണ്ടാകണം, അതിനുവേണ്ടി നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. എത്ര ചെറിയ പ്രവർത്തനങ്ങളാണെങ്കിലും രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ മറ്റാരും അറിയാത്ത, നമ്മുടെ ഭാര്യമാർ പോലും അറിയാത്ത, നമ്മുടെ മക്കൾ പോലും അറിയാത്ത, നമ്മുടെ വീട്ടിലെ ആളുകൾ പോലും അറിയാത്ത പ്രവർത്തനങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കണം. അത് എത്ര ചെറിയതാണെങ്കിലും അള്ളാഹുവിന്റെ അടുത്ത് വമ്പിച്ച പ്രതിഫലമായിരിക്കും അത്. അള്ളാഹു തആല വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള വചനം നമുക്കറിയാം, സമയ അമൽ മിസ്ഖാല ദറത്തിൻ ഖൈറന്നയ യറ, വളരെ ചുരുങ്ങിയ ചെറിയ അണുവാണ് നമ്മൾ സൽക്കർമ്മം ചെയ്യുന്നതെങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് ഇത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വമയ അമൽ മിസ്ഖാല ദറത്തിൻ ശർറന്നയ യറ, അത് ചെറിയ ചിന്തയാണെങ്കിലും അത് നാളെ പരലോകത്ത് നമ്മൾ കണ്ടെത്തും. ഇവിടെ നന്മയെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. നന്മകൾ നമ്മൾ ചെറിയതാണെങ്കിലും വലിയതാണെങ്കിലും രഹസ്യമായി കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, അത് ധാരാളമായി ചെയ്യുക, അത് നമ്മുടെ ഇഖ്ലാസിനെ യാഥാർത്ഥ്യമാക്കാൻ, നമ്മുടെ നിയ്യത്തിനെ ശരിയാക്കാൻ ഏറ്റവും സഹായകമാകുന്ന പ്രവർത്തനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വല്ലാഹു വലിയ തൗഫീഖ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.